பயந்து ஸ்டடியையும் கன்வென்ஷனிலும் சம்மதிக்கிற எல்லோருக்கும் ஸ்னேகா வந்தனங்கள். மீண்டும் வரைக்கும் நம்முடைய ப்ரோக்ராம் அனுசரிச்ச 15 பிரசக்த விஷயங்கள் சர்ச்சை வேண்டியிருக்கணும். அதில் சமயக்குறவுகள் சில காரியங்கள் வளர கிறிஸ்தவமாக்கப்படணும். நம்முடைய பாடம் அவசானிப்பிக்குவான் சாத்தியம். இதுவரை பறஞ்சது நம்ம ராஜ்யம் என்ற விஷயத்தை குறித்து கொஞ்சம் நம்ம படிச்சு கழிஞ்சு, அதிலே குறித்து நம்ம சம்சாரிச்சு கழிஞ்சு. ரெண்டாமத்தவ ட்ரிபுலேஷன் என் டைமாக பாகிகமாக நம்ம சர்ச்சை செய்யணும். மூணாவது மனுஷ வர்க்கம் தரம் திரிக்கப்படணும் என்ற சிந்தையான நம்ம சம்சாரிச்சது. அடுத்தது பிரதானமாக நம்ம சிந்திச்சது பூமியில் வராதி நம்ம சிந்திக்குவான் போகும் சிந்திச்சது கழிஞ்ச வருஷம் நம்ம சிந்திச்சது இயேசு கிறிஸ்துவிட்ட நியாயாசனம் என்ற பாகம். ஒரு நியாயத்தி ஒன்றுக்குள்ள விவரம் போதவிற்கரிக்கப்படும் விவரமாக அது நம்ம வளர கிறிஸ்துவாக சர்ச்சை செய்யும். இனியும் அடுத்தது கிறிஸ்துவேசுவிட்ட சாத்தாத்தை திருத்தம் என்னதான பிரதான விஷயம். அதை குறிச்சு கூடுதல் பറയാൻ സമയം എടുക്കുന്നില്ല. വളരെ ചുരുങ്ങിയ നിമിഷം ഓർമ്മിക്കുകയാണ്, ദൈവം തൃത്വം ക്രിയയെടുത്ത് നയിക്കുന്നത് പോലെ ഒരു കൗണ്ടർ ആക്ഷനാണ് വിശാല, ഒരു പ്രതിശക്തിയാണ് വിശാല. അങ്ങനെ വന്നപ്പോൾ പിശാചും അവരുടെ ദൂതന്മാരും നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചും അവരുടെ പേഴ്സണാലിറ്റി അവരുടെ ആളത്വവും നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ആളത്വമാണ് പിശാച് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നത്. എന്റെ തെളിവിൽ നിർത്തിവെക്കുവാൻ സമയം എടുക്കുന്നില്ല. 13-ാമത്തെ അധ്യായത്തിലാണ് വളരെ ക്ലിയറായിട്ട് പിടിച്ചിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ രണ്ട് മൃഗം മഹാസർപ്പം ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. രണ്ട് മൃഗം മഹാസർപ്പം, ഇത് മൂന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. മൂന്നും ബ്രൂട്ടൽ ക്രീച്ചേഴ്സ്, ബ്രൂട്ടൽ ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൃഗ സ്വഭാവമുള്ള മൂന്ന് ജീവികൾ, മൂർത്തികൾ. അതെ, രണ്ടെണ്ണം മൃഗമായിട്ട് കാണിച്ചിരിക്കുന്ന ത്രിപുണാധ്യം വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ മൃഗം, രണ്ടാമത്തെ മൃഗം ഇടയ്ക്ക് മാത്രം. ഒന്നാമത്തെ മൃഗം എന്ന് പറയുന്നതും രണ്ടാമത്തെ മൃഗം എന്ന് പറയുന്നതും ആക്ച്വലി നമ്മളതിന്റെ ഓർഡർ ഇടുകയാണെങ്കിൽ മഹാസർപ്പം മൃഗം കള്ളപ്രവാചകൻ 16-ാമധ്യായത്തിൽ കൊണ്ട് വന്നാൽ എളുപ്പം. 16-ാമത്തെ അധ്യായത്തിൽ വെളിപ്പാടുകാരൻ കണ്ട ഒരു ദൃശ്യം നോക്കിക്കട്ടെ. 16-ാമത്തെ അധ്യായത്തിൽ 12-ാം വാക്യം മുതൽ ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കിൽ നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കർണപ്രവാചകന്റെ വായിൽ നിന്നും അതേപോലെ പുറപ്പെടുന്നതിനാൽ കണ്ടു. അപ്പോൾ മൃഗീയ അല്ലെങ്കിൽ പൈശാചിക തൃത്വം എന്ന് പറയുന്നത് ആക്ച്വലി മൂന്ന് പേഴ്സണാലിറ്റീസ് ആണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എത്ര യഥാർത്ഥം ആയിരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പൈശാചികന്റെ പിശാചനും
പിശാചനും മൂന്ന് ആളത്വങ്ങൾ വ്യക്തമായിട്ട് ബൈബിൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യം വ്യക്തമായിട്ട് ഓർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രിയ സഹോദരൻ, ഞങ്ങൾ ഒരു ദേശികളാണ്. വിശേഷ വേലക്കാരനായ കൃത്യദാസനെ കൂടെ കണ്ട ഒരു സന്തോഷം, സ്വാഗതം. നമ്മൾ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മൂന്നാളത്വം പിതാവ് പുത്രം പരിശുദ്ധാത്മാവായിരിക്കുന്നത് പോലെ പൈശാചികൻ ഒരു കൗണ്ടർ ആക്ഷനാണ്. അപ്പോൾ മൂന്ന് പേരും ക്ലിയറായിട്ട് നമ്മൾ കാണുന്ന വാക്യം ഇവിടെയാണ്. മൂന്ന് പേരുകളും, ഒന്ന് മഹാസർപ്പം, രണ്ട് മൃഗം, മൂന്ന് കള്ളപ്രവാചകൻ. മഹാസർപ്പവും മൃഗവും കള്ളപ്രവാചകൻ എന്ന് പറയുമ്പോൾ പിതാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ശക്തിക്ക് വൈരുദ്ധ്യ ശക്തിയായി, കൗണ്ടർ ആക്ഷനായി, പ്രതിശക്തിയായി സംരക്ഷിക്കാം. അതിന് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ ആ വിഷയം. 13-ാം അധ്യായത്തിൽ രണ്ട് മൃഗമായിട്ടും ഒന്ന് മഹാസർപ്പമായിട്ടും കാണിച്ചിരിക്കുക. മൂന്നും ബ്രൂട്ടൽ ക്രീച്ചേഴ്സാ, ബ്രൂട്ടൽ മോൺസ്റ്റേഴ്സ്, ക്രീച്ചേഴ്സ് അല്ല മോൺസ്റ്റേഴ്സാ, മൂർത്തിത്വങ്ങളാ. അങ്ങനെയുള്ള മുറുകെ പിടിച്ച് നിൽക്കുന്ന അവന്റെ ശക്തി, അവന് ധാരാളം മക്കളും ഉണ്ട്. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മള് കർത്താവ് ഈ പിശാചിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണോ? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ നിവർത്തിപ്പാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. എങ്ങനെയാണ് പിശാച് ഉണ്ടായെന്ന് വളരെ ക്ലിയറാണ്. പാപമുണ്ടായതും പിശാച് ഉണ്ടായതും രണ്ടും അഞ്ചു വാക്യങ്ങളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഐ വാണ്ട് യു ടു ലിസൺ വെരി കെയർഫുള്ളി അബൌട്ട് ദാറ്റ്. അഞ്ചു വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമാകും പാപം എപ്പോഴുണ്ടായിയെന്ന്. അതുപോലെ തന്നെ പിശാചിന്റെ ഉൽപ്പത്തി എങ്ങനെയാണെന്നും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതെ, പ്രധാനമായിട്ടുള്ള വാക്യം യോഹന്നാൻ 8:44 വാക്യമാണ് വായിച്ചത്. കർത്താവ് പറഞ്ഞൊരു വാക്യം നമുക്ക് ഇവിടെ കാണാം. ജോൺ ചാപ്റ്റർ 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. യഹൂദ സഭയെ നോക്കിക്കൊണ്ട് ഇത്ര തന്റെ ഇടത്തോടെ പറയുവാൻ രക്ഷകന് കഴിഞ്ഞത് സ്നാപക യോഹന്നാന്റെ പ്രഭാഷണത്തിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ അതെ യോർദാൻ കടവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ താൻ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കുന്നു, സർപ്പ സന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോവാൻ നിങ്ങൾക്ക് ഉപദേശം തന്നത് ആർ എന്ന് ചോദിച്ച ഭാഗം നിങ്ങൾ ഓർക്കുന്നു. സർപ്പസന്തതികളെ, തമിഴ് പരിഭാഷ തമിഴറിയാവുന്നൊരു ഉണ്ടല്ലോ, തമിഴ് പരിഭാഷയിൽ വിരിയൻ പാമ്പിൻ കുട്ടികളെ എന്നാ കൊടുത്തിരിക്കുന്നത്, വിരിയൻ പാമ്പിൻ കുട്ടികളെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അങ്ങനെ സ്നാപകൻ അഡ്രസ് ചെയ്തു, സൺസ് ഓഫ് വൈപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സർപ്പസന്തതികൾ. അപ്പൊ സർപ്പമുണ്ട്, സർപ്പത്തിന് സന്തതിയുണ്ട്. അപ്പോ കർത്താവ് സംസാരിക്കുമ്പോൾ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. അടുത്ത് വയ്ക്കട്ടെ, വായിച്ചട്ടെ.
അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു.
എന്താണ് അവന്റെ ആദ്യത്തെ കൊലപാതക കൃത്യമെന്ന് ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ദ ഫസ്റ്റ് മർഡർ എവർ ഹി ഹാസ് കമ്മിറ്റഡ് ഇൻ ദി ഹിസ്റ്ററി, ചരിത്രത്തിൽ എവിടെയാണ് ആദ്യം അവൻ ചെയ്ത കൊലപാതകം എന്ന് മനസ്സിലായോ? നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം, പ്രത്യേകിച്ച് ഓർക്കണം. അവൻ കൊലപാതകം ചോദിച്ചാൽ ആദ്യത്തെ കൊലപാതകം അവൻ ചെയ്തു തീർത്ത കൊലപാതക വേദാന്ന് ചോദിച്ചാൽ സാധാരണക്കാർ പറയുന്നത് ഹാബേലിന് കായീൻ കൊന്നെന്നാണ്. അതല്ല അവന്റെ കൊലപാതകം, അതല്ല അവന്റെ കൊലപാതകം എന്ന് പറയുന്നത് ആത്മഹത്യ. ദൈവസിംഹാസനം എന്ന് പറയുന്ന ഒരു തീക്കടലിന്റെ നടുക്കായിരിക്കുന്നത്, ഒരഗ്നി നദി പുറപ്പെട്ട് അവന് ചുറ്റുമൊഴുകി എന്നാണ് ദാനിയേൽ പ്രവചനം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരഗ്നി നദി പുറപ്പെട്ടൊഴുകി ദൈവത്തിന് ചുറ്റുമായിട്ട് മാനോഹമാരുടെ വലിയൊരു സംഘമാണ് വലയം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സംരക്ഷണം അങ്ങനെയാ, അത് താൻ തന്നെ നിർത്തിയിരിക്കുന്നതാണ്. മാനോഹമാരില്ലെങ്കിൽ സംരക്ഷണം ഇല്ലെന്നല്ല ഇതിന്റെ അർത്ഥം. ദാറ്റ്സ് എ സിംബൽ ദാറ്റ് നോബഡി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഗോഡ്. ആ സംരംഭത്തിൽ ഇവിടെ താഴെ ഇരുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു ദൂതൻ, നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നോക്കിയാൽ ഇനി ആ വാക്യം മനസ്സിലാക്കാൻ രണ്ടാമത്തെ വാക്യം കൂടി വായിക്കാൻ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കാര്യം ആശയം മനസ്സിലാവും, വ്യക്തമാകും. 1 തിമോത്തിയോസ് 3:6 അവിടെയാണ് രണ്ടാമത്തെ വാക്യം ഞാൻ പറഞ്ഞത്. അവൻ അപ്പോൾ അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു എന്ന് പറഞ്ഞ വാക്യത്തിന്റെ വിശദീകരണം കിട്ടുന്നത് 1 തിമോത്തിയോസ് 3:6
നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യൻ വരുത്.
നികളിച്ചിട്ട് പിശാചായി എന്നാണ് അതിന്റെ സൂചന. ബിക്കോസ് ഓഫ് പ്രൈഡ് ഹി ടേൺഡ് ഇൻടു എ സേറ്റൻ. പിശാചായി തീർന്നത് നികളം കൊണ്ടാണ്. ഇനി 1 യോഹന്നാൻ 3:8 നോക്കിയത്, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:8. 1 യോഹന്നാൻ 3:8,
പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു.
ഇപ്പൊ ക്ലിയർ ആയോ? പിശാചിന്റെ മകനാണെന്ന് കർത്താവ് ചൂണ്ടിയത്, സ്നാപകൻ വിരൽ ചൂണ്ടിയത്, വെറുതെയല്ല. തലമുറയുടെ അശുദ്ധിയെ കണ്ടിട്ട് അതിന്റെ പുറമ്പൂച്ച പ്രസംഗിച്ചു വിടാനിട്ടല്ല ദൈവത്തിന്റെ രാജ്യം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ ദൈവമാക്കിയിരിക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇവിടേക്ക് ദൈവങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ദൈവപുത്രന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ അത് പിശാചിനോട് ചെയ്യുന്ന, അവന്റെ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടന്നാക്രമണമായിരിക്കും. അതിനുള്ള കൃപാവരവും തന്നിട്ടുണ്ട്. എന്റെ നാമത്തിൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും. സ്തോത്രം. അതിന്റെ ആ ചാനൽ 3-4 ചാനൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഭൂതങ്ങളെ കീഴടക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ആ പുതുഭാഷകളിൽ സംസാരിക്കുക. മിനിസ്റ്ററിയുടെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ പല ഡിഫറൻസിലാണ് മർക്കോസിന്റെ സുവിശേഷം. പതിനേഴാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ചത്. വളരെ അഭികാമ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വിശദീകരണം പറയാൻ സമയം ഞാൻ അവിടെ എടുക്കുന്നില്ല. സോ ഇവിടുത്തെ ചിന്താവശ്യം മനസ്സിലായോ? നോക്കിയേ, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ്. എട്ടിന്റെ മൂന്നിന്റെ എട്ടാം വാക്യം ഒന്ന് നോക്കിയത്, മൂന്നിന്റെ എട്ട്, പാപം ചെയ്യുന്നവനെല്ലാം പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. അടുത്ത
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൻ ആദ്യം മുതൽ കൊലപാതകനാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടെ നിങ്ങൾ യോജിപ്പിച്ച വിത്ത് റെഫറൻസ്, ഈ രണ്ട് റെഫറൻസ് നിങ്ങൾ മേക്ക് എ യൂണിഫിക്കേഷൻ, അത് തമ്മിൽ ഒന്ന് ചാലിയണം, ഒരുമിച്ച് ചേർക്കണം. ചേർത്തൊന്ന് ചിന്തിക്കുമ്പോൾ ആശയം മനസ്സിലാകും. അതാണ് ബൈബിളിന്റെ ഒരു ബ്യൂട്ടി. ഇവിടെ ഒരു ഭാഗം, അവിടെ ഒരു ഭാഗം, അല്പം അല്പം, രണ്ടും അല്പം കൂടെ ചേർക്കുമ്പോൾ മുഴുവനായി. അതാണ് ബൈബിളിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. മറ്റൊരു ഗ്രന്ഥത്തിന് അതില്ല. ഒരു ഭാഗത്ത് എഴുതുന്നതല്ല മറുഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത്. മതഗ്രന്ഥങ്ങൾ പലതും എഴുതി വെച്ചിരിക്കുന്നത് ഒരിടത്തല്ല എഴുതിയതല്ല മറ്റേ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ദേർ ഇസ് നോ കോൺട്രഡിക്ഷൻ ഇൻ ദിസ് ബുക്ക്. ഈ ദൈവ കോടതിയുടെ പുസ്തകമാണ്, ദൈവ ചരിത്രത്തിന്റെ പുസ്തകമാണ്, ദൈവദാസന്മാർ പ്രവചിച്ച പ്രവചന സൂക്തങ്ങളാണ്. ഇനി നടക്കാൻ പോകുന്ന വിവരങ്ങളുടെ ഇറുജു രേഖയാണ്, വളഞ്ഞ വക്രരേഖയല്ല, ഇറ്റ്സ് കറക്റ്റ്. അതുകൊണ്ട് ആ മഹത്വത്തോടെ നമ്മൾ ഇത് മനസ്സിലാക്കണം. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് പിശാച് ആദ്യം മുതൽ, അല്ല മുമ്പ് വെച്ച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ
പ്രത്യക്ഷനായി.
അപ്പോൾ ആദ്യം മുതൽ പാപം ചെയ്യുന്നത് പിശാചാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയും മൂന്ന് വാക്യങ്ങൾ, നമ്മുടെ മൂന്ന് വാക്യം മാത്രമല്ല പിറ്റേയും നാലഞ്ച് വാക്യങ്ങൾ കൂടെ കിടപ്പുണ്ട്. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓൾഡ് ടെസ്റ്റമെന്റിലൂടെ രണ്ട് റഫറൻസ് വരും. അതെ, ഒന്നാമത് വരുന്നത് എസക്കിയേൽ പ്രവചനം 28 അധ്യായത്തിന്റെ 11 വാക്യം മുതലാണ്. ബുക്ക് ഓഫ് എസക്കിയേൽ എളുപ്പം വായിക്കാം നമുക്ക്.
മനുഷ്യന്റെ
എസക്കിയേൽ 28:11,
മനുഷ്യന്റെ കാൽ അതിൽ കൂടി കടന്നു പോലെ. 22:11 സോറി,
യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ,
മനുഷ്യപുത്ര സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം.
നീ സോർ രാജാവ് എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കിങ് ജെയിംസ് വേർഷനിലും മറ്റ് ഇംഗ്ലീഷ് പരിഭാഷകളിലും ഛയർ ടിവൈആർ എന്ന പദമാണ്. ഛയർ എന്ന് പറയുന്നത് ഈ പരസ്യനാട് നേരെ വടക്കുവശത്ത് കിടക്കുന്ന അതെ ഒരു ഒരു ഫൊയ്നിക്ക അല്ലെങ്കിൽ ഫിനീഷ്യ എന്ന് പറയുന്ന സംസ്ഥാനം. ഫിനീഷ്യ മലയാള വേദപുസ്തകത്തിൽ ഫൊയ്നിക്ക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫിനീഷ്യൻ കച്ചവടക്കാർ നമ്മളെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഫിനീഷ്യൻ രാജ്യത്തെ രണ്ട് പ്രധാന പട്ടണങ്ങളാണ് സോരും സീദോനും, ടയർ ആൻഡ് സീദോൻ. രണ്ട് പട്ടണങ്ങളെ കുറിച്ച് എപ്പോഴും പ്രവാചകന്മാർ ഊന്നി പറയാറുണ്ട്. കാരണം വലിയ കൊമേഴ്ഷ്യൽ സെന്ററാണ്, ആ കൊമേഴ്ഷ്യൽ സെന്ററാണ് മെഡിറ്ററേനിയൻ സീയുടെ കിഴക്ക് അഗ്രത്തിൽ, ഹോളിലാൻഡ് നേരെ വടക്കുവശത്തായിട്ട്. ഫിനീഷ്യ എന്ന് പറയുന്ന നീണ്ട ഒരു സംസ്ഥാനം കിടപ്പുണ്ട്. സിറിയായിക്ക് തൊട്ട് സിറിയായിക്ക് തൊട്ട് കിടക്കുക, ഡമാസ്കസിന് അടുക്കൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. ആ കിടക്കുന്ന സ്ഥലത്തേക്ക്, ആ സ്ഥലം വളരെ ചരിത്ര പ്രസിദ്ധമായ, ലോക ചരിത്രത്തിലെ വളരെ വർഷങ്ങളിലെ പ്രസിദ്ധമായ സ്ഥലമാണ്. ആ സോർരാജാവ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പറയുകയാണ് നമുക്ക് തോന്നും. പക്ഷേ ആത്മീയ ദൃഷ്ടിയുള്ളവൻ വ്യാഖ്യാനിച്ച് അർത്ഥം കണ്ടുപിടിക്കണം. വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു,
നീ മാതൃകാ മുദ്രയാകുന്നു,
നീ മാതൃകാ മുദ്രയാകുന്നു,
നീ ജ്ഞാന സമ്പൂർണ്ണനും,
നീ ജ്ഞാന സമ്പൂർണ്ണനും,
സൗന്ദര്യ സമ്പൂർണ്ണനും,
സൗന്ദര്യ സമ്പൂർണ്ണനും
തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു,
നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അടുത്ത
താമ്രമണി,
താമ്രമണി,
സീതരത്നം,
സീതരത്നം,
വജ്രം,
വജ്ര,
പുഷ്പരാഗം,
പുഷ്പരാഗം,
ഗോമേതകം,
സൂര്യകാന്തം,
സൂര്യകാന്തം, നീലക്കല്ല്,
നീലക്കല്ല്,
മാണിക്യം,
മാണിക്യം,
മരതകം,
മരതകം
മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു,
നിന്നെ മൂടിയിരുന്നു. ഇവന്റെ ഈ ബോഡി സ്ട്രക്ചർ തന്നെ വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ദി പേൾസ് ആൻഡ് ഡയമണ്ട്സ്. അടുത്ത
നിന്നെ തീർത്ഥനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും,
ആ തടങ്ങൾ കൂടുകൾ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ ഗൗരവം പിടിച്ച പദങ്ങളാണ്. ഇംഗ്ലീഷ് പേര് വായിച്ചാൽ പൈപ്സ് ആൻഡ് ഹാർപ്സ് എന്നാണ്. അവന്റെ ദേഹത്തിൽ ഫിറ്റ് വെച്ചിരിക്കുന്ന മുഴുവൻ വാദ്യ ഉപകരണങ്ങളാണ്. അത് തൊട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ല സുന്ദരമായ ഗാനങ്ങൾ മൂളിക്കൊണ്ടിരിക്കും. ഓർമ്മയിരിക്കണം, അത്ര മഹത്തായ ഒരു ക്രിയേഷൻ, മറ്റൊരാളെ ഇത്ര സൗന്ദര്യ സമ്പൂർണനായിട്ട് മറ്റൊന്നിനെ തമ്പുരാൻ സൃഷ്ടിച്ചിട്ടില്ല. അടുത്തേക്കട്ടെ,
പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു, നീ ചിറകെ വിടർത്ത് മറക്കി.
തടങ്ങളും കൂടുകൾ എന്നൊക്കെ പറഞ്ഞത് കൂടുമൊക്കെ കൂട് കെട്ടി വെച്ചിരിക്കുകയല്ല, ആക്ച്വലി പൈപ്സ് ആൻഡ് ഹാർപ്സ്.
വീണകളും കിന്നരങ്ങളും ഒക്കെ അതിനകത്ത് വിച്ചിരിക്കുന്നത്, കുഴലുകളും ഒക്കെ വിച്ചിരിക്കുന്നത്. അവന്റെ ശരീരം അനക്കുമ്പോൾ മ്യൂസിക് വരും. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, നീ ചിറക വിടർപ്പ് അടുത്ത വാക്യത്തിൽ വിടുന്നുണ്ട്, നീ ചിറവ്
ചിറക വിടർത്ത് മറയ്ക്കുന്ന കരുവാകുന്നു.
അവൻ ഇങ്ങനെ ചിറക ഇങ്ങനെ വിടർത്തിട്ട് മറയ്ക്കുക, ദൈവസമഹാസനത്തിങ്കിൽ ഇങ്ങനെ പാടുകയും മറയ്ക്കുകയും ചെയ്യുന്ന ഒരു കെരുവാണ്. അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചത്. ആ ഇവനിങ്ങനെ ചിറക് വിടർക്കുകയും അനക്കുകയും ചെയ്യും. മൂവിങ്ങിൽ തന്നെ മ്യൂസിക്കും കൂടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇറ്റാലിയൻ ആദ്യമായിട്ട് അക്കോഡിയൻ കണ്ടുപിടിച്ചതെന്ന്. ദാറ്റ് ഇസ് ട്രൂ. പിശാച് ഈ സംഗീതത്തിൽ കൃപയിൽ നിൽക്കുന്നില്ലെങ്കിൽ സംഗീതം കൊഴിയും. ഇതായത് കുഴപ്പം, നമ്മൾ കൃപയിൽ നിന്ന് വേണം പാട്ടുകൾ പാടാൻ. ഈ പാടുന്ന സഹോദരന്മാരെല്ലാം ദൈവാത്മ നിറവിൽ പാടുന്നത് കൊണ്ടാണ് കുഴപ്പമില്ലാത്തത്. പാട്ടിനകത്ത് മുന്നേറിപ്പോകുന്ന പല ആളുകളും വഴി തെറ്റുകയാണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ അവന്റെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഹി ഹാസ് മോർ ഇൻഫ്ലുവൻസ് ഇൻ ദ മ്യൂസിക്. ഓർത്തോക്കണം, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഓരോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാട്ടിന്റെ കഥ പറഞ്ഞല്ലോ, വിശ്വാസികളുടെ പാട്ടിന്റെ അടുത്തേക്ക് നൂണ് കയറിക്കൊണ്ടിരിക്കുന്ന ഭാഷകൾ, ഭൗതിക ഭാഷകൾ. നെവർ പൗലോസ് പറഞ്ഞത്, നീ പാട്ട് പാടുകയാണെങ്കിൽ എങ്ങനെ പാടണം? ആത്മാവ് നിറഞ്ഞവരായി, പിന്നെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഞാനിവിടെ വന്ന ഒറ്റ പാട്ട് പോലും അനാത്മീയ ഗീതം കേട്ടില്ല. ഐ എം സോ ഗ്ലാഡ്. അതുകൊണ്ട് മ്യൂസിക്കിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു ചെറിയ പാട്ടുകാരനാ, എനിക്ക് പാട്ടിന് വളരെ കൊതിയുണ്ട്. തൊണ്ടയെല്ലാം പോയതുകൊണ്ട് ഇപ്പം അധികം പാടാറില്ല. കാരണം നമ്മുടെ അന്ന് കയറ്റത്തെ പേടിക്കൂ എന്ന് പറഞ്ഞാൽ, കയറ്റം എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ ഹൈ പിച്ച് ലോ പിച്ച് ഒക്കെ ഉണ്ട്. നോട്ട്സ് എല്ലാം ഒത്തിരിക്കണം, അതായത് ഓരോ സ്ട്രോഫി ഒത്തിരിക്കണം, എല്ലാം ഋതം കറക്റ്റ് ആയിരിക്കണം, താളം കറക്റ്റ് ആയിരിക്കണം, ഇതെല്ലാം കൂടെ ഒത്തു വേണം പാടാൻ. ഇതെല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സംഗീതജ്ഞനായിരുന്നു ഇപ്പൊ പറയുന്ന ആള്. ചിറക് വിടർത്തു മറയ്ക്കുക, അതിൽ നിന്നാണ് അവൻ ഇങ്ങോട്ട് ചിറക് ഇങ്ങോട്ട് വെക്കുമ്പോൾ അത് പിന്നെ ബാസും കോഡും ബാസും ട്രബലും ഒക്കെ ഇതിൽ തന്നെ പ്ലേ ചെയ്യുക. ഓർത്ത് നോക്കട്ടെ, ഇങ്ങനെയാണ് അവന്റെ ക്രിയേഷൻ. അങ്ങനെ വളരെ മഹത്തായിരുന്നു. അടുത്ത വാക്യം നോക്കട്ടെ,
ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു.
ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു.
നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു.
അടുത്ത്,
നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ
നിങ്ങൾ
നീതികേട്
നീതികേട് കണ്ടതുവരെ
നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു.
അങ്ങനെയാണെങ്കിൽ അവനിൽ നീതികേട് കണ്ട ഒരു സന്ദർഭം ദൈവാത്മാവ് പറയുക. ഞാൻ ചോദിക്കട്ടെ, സോറിൽ ഇങ്ങനൊരു രാജാവുണ്ടോ? നോ, നെവർ. വേൾഡ് ഹിസ്റ്ററിയിൽ ഇത്രയും പൊടിപ്പും തങ്ങലുമുള്ള, ഇത്രയധികം ഇവനെ രത്നങ്ങൾ അണിഞ്ഞിരിക്കുന്ന, ഗോൾഡൻ ജുവലറി കൊണ്ട് ഫിറ്റിയിരിക്കുന്ന ഒരു ബോഡി സ്ട്രക്ചർ ഉള്ള ഒരു കിങ് ഉണ്ടോ? നെവർ, നെവർ. ഇതുപോലൊരു കിങ് ഇല്ല. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം മുഴുവനും ഇപ്പോൾ ഈ ഇത്രയും വലിയ ഒരു വ്യക്തിയെ സൃഷ്ടിച്ച മഹാദൈവം, ആ സൃഷ്ടിച്ച വ്യക്തിക്കും ശരിയും തെറ്റും തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. ജീവിക്കണമെങ്കിൽ ജീവിക്കണം, ജീവിക്കാം, മരിക്കണമെങ്കിൽ മരിക്കാം. സെൽഫ് വില്ലോടുകൂടിയാണ് എവറി ക്രീച്ചർ ഈസ് ബീങ് ക്രിയേറ്റഡ്. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ സ്വയ തീരുമാന ശക്തിയുടെ പരമാധികാരത്തോടെയാണ്. മറന്നുപോകരുത്, ഇവനും ജീവിക്കാൻ അവകാശമുണ്ട്. പക്ഷേ സന്ദർഭമുണ്ട്. പക്ഷേ അവന് വാട്ട് ഹാപ്പൻഡ്? നിന്റെ എനിക്ക് അവിടുത്തെ വാക്യം നോക്കിയാലേ,
നിന്റെ വ്യാപാരത്തിന്റെ
ബിക്കോസ് ഓഫ് ദ ട്രാൻസാക്ഷൻ, അബണ്ടൻസ് ഓഫ് യുവർ ട്രാൻസാക്ഷൻ, നിന്റെ പ്രവൃത്തികളുടെ, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം
നിന്റെ അന്തർഭാഗം സാഹസം,
നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. പാപം ചെയ്തത് ആരാണെന്ന് നമുക്ക് ക്ലിയറായി. ദൈവമക്കൾ ഓർക്കണം, അങ്ങനെ വലിയ ഒരു പിശാചിനെ, ഒരു വലിയൊരു മാലാഖ അല്ലെങ്കിൽ വലിയ ചിറക് വിടർത്ത് മറയ്ക്കുന്ന ഒരു ക്രിയേഷൻ ചേഞ്ച് ഇൻടു എ സിന്നർ, പാപിയായിട്ട് തീർന്നു. അന്ന് മുതൽ ഈ ലോകത്തിന്റെ ദൈവം എന്നാണ് അവന്റെ പേര്. അതുകൊണ്ട് ഓരോ സാമ്രാജ്യത്തിന്റെ മേലും ഒരു ആധിപത്യമുണ്ട്. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് നിങ്ങൾ ഓർക്കുന്നല്ലോ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ബ്ലോക്ക് ചെയ്ത് ആര്? ദാനിയേൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ ഞാനും ചിലപ്പോ പ്രാർത്ഥിച്ചാൽ കിട്ടുകയില്ല ഉത്തരം. അത് ഇവൻ ബ്ലോക്ക് ചെയ്യുന്നതാണ്. മറന്നുപോകരുത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുവാൻ തമ്പുരാന്റെ മാലാഖമാരെ അയക്കുകയാണ്. നിരാത്രി ഓർക്കണം, അതെ, ഗബ്രിയേലിന് പറഞ്ഞു വിട്ട ദൈവം ഗബ്രിയേൽ മെസ്സേജ് കൊണ്ടുവരുമ്പോൾ തടസ്സപ്പെടുത്തിയപ്പോൾ മീഖായേൽ പ്രധാന ദൂതനെ ദൈവം വിട്ടു. നിങ്ങളുടെയും എന്റെയും പ്രാർത്ഥന മേലോട്ട് പോകുന്നതും താഴോട്ട് വരുന്നതും നിർബാധം നടക്കുന്നതിന് ദൈവം തന്റെ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ ബലത്തോടെ വേണം ഇതിനകത്ത് വിരിക്കാൻ. പ്രൈസ് ദ ലോർഡ്. ഒരുപാട് പോരാട്ടം നിങ്ങൾക്കുണ്ട്, ഒരുപാട് ജീവിത പ്രശ്നങ്ങളുണ്ട്. എനിക്ക് നിങ്ങൾക്ക് അനേകം മനസ്സിന്റെ വേദനകളുണ്ട്. നമ്മുടെ പശ്ചാത്തലത്തിൽ അനേക ദുഷ്ടന്റെ വ്യാപാര ശക്തികളും ബന്ധനങ്ങളും ഉണ്ട്. ചിലർക്ക് വിചാരിക്കും, ചിലപ്പോൾ കൃപാവരമുള്ള ആളുകളൊക്കെ പറയും ബന്ധനമാണെന്ന്. അത് തെറ്റാണെന്ന് വിചാരിക്കുന്നു. ബന്ധനം കറക്റ്റാണ്. പോരാട്ടമിടുന്നതുകൊണ്ട് കറക്റ്റാണ്. നമുക്ക് പോരാട്ടമുള്ളതെന്ന് വാക്യമില്ലേ? ഉണ്ട്, പോരാട്ടമുണ്ട്. പിന്നെ അതെ, അത് നമ്മൾ മനസ്സിലാക്കുന്നതിന്, ഏറ്റവും നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല, അവരോട് യുദ്ധം ചെയ്യുവാൻ നാം പഠിക്കണം. ഊര്യവാളും പിടിച്ചിരിക്കണം നമ്മുടെ കയ്യിൽ. സ്തോത്രം. ഇരുവായുള്ള വാള് പിടിച്ചിരിക്കുന്ന ഒരു വിശുദ്ധന്റെ നേരെ ഇവന്റെ യാതൊരു പരിപാടിയും നടക്കില്ല. സാത്താനെയും അവന്റെ തന്ത്രങ്ങളെയും ആയുധവർഗം വെപ്പിച്ച സൈന്യനായകൻ മുമ്പിലുള്ള കാലത്തോളം ഭയപ്പെടാതെ പോകുവാൻ നമുക്ക് കഴിയും. സ്തോത്രം. നമ്മുടെ ജീവിതയാത്രയ്ക്ക് ഭയത്തിന് കാരണമില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് നീ പാപം ചെയ്തു എന്നുള്ള പ്രയോഗമാണ്. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഈ ഇപ്പൊ പറയുന്ന ഈ കെറുബ് ഉണ്ടല്ലോ, മറയ്ക്കുന്ന കെറുബ്, ആ കെറുബ് ചെയ്ത കൃത്യമാണ് ലോകത്തിലെ പാപത്തിന്റെ ആദ്യത്തെ പ്രവേശം എന്ന് പറയുന്നത്. ഇനി യെശയ്യാപ്രവചനം 14:12 ചാപ്റ്റർ 14:12 നമുക്കെല്ലാം പരിചയമുള്ള വാക്യങ്ങളാണ്. പക്ഷെ അത് കൂട്ടി ചിന്തിക്കണം. ഇതുകൂടെ ചിന്തിക്കുമ്പോൾ പാപവും പിശാചും സൈമൾട്ടീനിയസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൈമൾട്ടീനിയസ് ആണ്. രണ്ടും സമാന്തരമായിട്ട് തന്നെ ഉത്ഭവിക്കുകയാണ്. അതാണ് നമ്മുടെ ചിന്താ വിഷയം. ഓക്കെ.
അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു?
ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, ഇവന്റെ പേരെന്താണ്? അരുണോദയ പുത്രനായ ശുക്ര. ഈ ശുക്രൻ എന്നൊക്കെ പറയും. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലൂസിഫർ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെവിടെ കിട്ടി? ലൂസിഫർ എന്ന പദം എവിടെ കിട്ടി? ശുക്രൻ എന്നാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, മലയാള വേദപുസ്തകത്തിൽ. ശുക്രൻ, അരുണോദയ പുത്രനായ ശുക്രൻ. പക്ഷേ ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷനിലും മറ്റ് മൂലഭാഷകളിലുമെല്ലാം ഹീബ്രു ടെങ്ങിലൊക്കെ, ഹീബ്രു കോപ്പിയിലൊക്കെ വളരെ ക്ലിയറാണ്, ലൂസിഫർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരുണോദയ പുത്രനായ ലൂസിഫറെ, നീ എങ്ങനെ
ആകാശത്തു നിന്ന് വീണു?
ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ,
നീ എങ്ങനെ വെട്ടേറ്റ്
നിലത്ത് വീണു? അടുത്ത,
ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും ഇതേ വയ്ക്കും. ഉത്തരദിക്കിന്റെ
അതിർത്തിയിൽ
സമാഗമ
പർവ്വതത്തിൽ
ഞാൻ ഇരുന്നരുളും.
നിങ്ങൾ ഓർക്കണം, ഉത്തരദിക്കെന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ഡയറക്ഷനാണ്. നിങ്ങൾ ഓർമ്മയിരിക്കണം, ഭൂമി നിൽക്കുന്നത് തന്നെ ഉത്തര ദക്ഷിണ ദിക്കുകളെ കേന്ദ്രീകരിച്ച അതിനെ കൂട്ടിപ്പിടിപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സംഗീത പ്രസംഗത്തിന്റെ വാക്യമുണ്ടല്ലോ, കിഴക്ക് നിന്നുമല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. പിന്നെ എവിടുന്നാ വരുന്നത്? വടക്ക് നിന്നാണ്. അതിന്റെ അർത്ഥം അതാ, വടക്ക് നിന്നാണ് ഉയർച്ച വരുന്നത്. ഒരുപക്ഷെ ദൈവസിംഹാസനം മനുഷ്യൻ ഇരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് വടക്ക് ദിശയോട് ചേർന്ന് ഉയരത്തിലായിരിക്കുമെന്നാണ് ചിന്തകന്മാർ അതിൽ നിന്നും വ്യാഖ്യാനിക്കുന്നത്. എനിക്ക് എത്രയും അറിയാവുള്ളൂ ഭൂമിശാസ്ത്രം, അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിടുക. അറിയാമേറ്റ ശാസ്ത്രം പറഞ്ഞു പിടിപ്പിച്ച് തെറ്റിക്കുന്നതിന് നിങ്ങൾ ചില ശാസ്ത്രജ്ഞന്മാരായിരിക്കും. അതുകൊണ്ട് ഐ ബെറ്റർ സ്റ്റോപ്പ് ദെയർ. എനിക്ക് തിയോളജിക്കൽ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറയാൻ വന്നത് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ എന്തോ പർവ്വതം. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങളെ വാക്യം വായിച്ചു നോക്കണം, മൗണ്ട് ഓഫ് കോൺഗ്രിഗേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ സഭ കൂടുന്ന പർവ്വതം എന്നാണ്. മൗണ്ട് ഓഫ് കോൺഗ്രിഗേഷൻ. സ്വർഗത്തിലെ ദൈവത്തിനൊരു നിയമസഭയുണ്ട്, സ്വർഗത്തിലെ ദൈവത്തിനൊരു കൗൺസിലുണ്ട്, സ്വർഗത്തിലെ ദൈവത്തിനൊരു ആലോചന സമിതിയുണ്ട്. യോബിനോട് ചോദിച്ചതാ, ദൈവത്തിന്റെ ആലോചന സഭയിൽ നീ ചെന്നിട്ടുണ്ടോ എന്ന്. ആലോചന സഭ, ദൈവത്തിന്റെ കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മാക്കൾ ഒരുമിച്ച് ചേർന്നിരുന്ന് സർവകാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്ന സഭയാണ്. ആ നിയമസഭയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ആ നിയമസഭയിലെടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മാലാഖമാരെയാണ് ദൈവം അയച്ചിരിക്കുന്നത്. അവരാണ് കാര്യങ്ങൾ ദൃശ്യമാക്കി നടത്തിയെടുക്കുന്ന ചുമതല അവർക്കാണ്. അതിന് ലീഡർഷിപ്പ് രക്ഷാനായകന്, നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഓവർ സാൽവേഷൻ. അങ്ങനെ ദൈവം തന്റെ പ്രവൃത്തിയെ നിവർത്തിച്ചെടുക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പർവ്വതമുണ്ടല്ലോ, മൗണ്ട് ഓഫ് കോൺഗ്രിഗേഷൻ. നിങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും രായക്കന്മാരുടെ 1:22 ഗിലയാദിലെ രാമോത്തിൽ വെച്ച്, കഴിഞ്ഞ ദിവസം ഞാൻ റഫർ ചെയ്തതാണ്. ഗിലയാദിലെ രാമോത്തിൽ വെച്ച് ആഹാബ് രാജാവ് പടയിൽ പട്ടുപോകത്തക്കൊണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് ദൈവ സ്വർഗത്തിലെ സിംഹാസനത്തിരിക്കുന്ന ദൈവം ചോദിച്ചു. ഉടനെ ഒരു ഒരു മാലാഖ ഇങ്ങനെയും വേറൊരു മാലാഖ
സ്വർഗത്തിലെ സൈന്യങ്ങളെല്ലാം അടുത്തടുത്ത് വന്ന് ഒരാൾ ഇങ്ങനെയും ഒരാൾ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വേറൊരാത്മാവ് കയറി വന്നു. ആത്മാവ് പറഞ്ഞു, ഞാൻ ചെയ്യും. എന്ത് ചെയ്യും
എന്നറിയാ? ആത്മാവ് മുന്നോട്ട് വന്ന്,
ഒരാത്മാവ് മുമ്പോട്ട് വന്ന്
യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു.
മറന്നു പോകാതെ ഓർക്കണം, ഇതേ വസ്തുതയുടെ മറ്റൊരു വശം, ഒരു ദൃശ്യമാണ് ഇയോബിന്റെ പുസ്തകം 1:6. ദൈവപുത്രന്മാർ ദൈവസ്ഥൽ നിൽപ്പാൻ ചെന്നു, ആ കൂടെ ആരും വന്നു നിന്നു? സാത്താൻ വന്നു നിന്നു. അങ്ങനെയാണെങ്കിൽ ഒരാത്മാവെന്ന് പറഞ്ഞ് നമുക്ക് ക്ലിയറായി. അതെ, ഇപ്പോൾ കാലത്തിനിടയിലെ സംഭവമാണ്. പക്ഷേ ഇവന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിരിക്കുന്നു, വായിച്ചാട്ടെ. ഒരാത്മാവ് മുമ്പോട്ട് വന്നു നിന്നു. ആ
ഏതിനാലും
യഹോവ ചോദിച്ചതിന്
ഞാൻ പുറപ്പെട്ടെ, അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഹോഷ്കിന്റെ ആത്മാവ്
ചോദിക്കട്ടെ. ഹോഷ്ക് പ്രവചിക്കുന്ന കുറെ പേർ ഒന്നിച്ചു കൂടിയാൽ അവരുടെ പ്രവചനം എന്തായിരിക്കും? ഹോഷ്കായിരിക്കും. ഓർമ്മയിരിക്കുന്നു, ഹോഷ്കിന്റെ പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരാ ഈ പറഞ്ഞതെല്ലാം. 300 പ്രവാചകന്മാരും 750 പ്രവാചകന്മാരും അങ്ങനെ 10,000 കൂട്ടി നിർത്തിക്കൊണ്ട് അവരുടെ ഒരു സംഘടിത ശ്രമമായിട്ട് ഇസ്രയേലിനെ കൊണ്ട് പാപം ജയിച്ച രാജാവിന്റെ കുറ്റകൃത്യത്തിന് ദൈവം ശിക്ഷ കൊടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ രാത്രി ഞങ്ങളെ ഓർപ്പിച്ചല്ലോ, 2 Thessalonians 2:11 മറക്കരുത് പറഞ്ഞു. ഓർക്കുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഹോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. മറക്കരുത് ആ വാക്യം. നെവർ. ഇവിടെ ഈ ദിവസങ്ങളിൽ പാർക്കുമ്പോൾ അഭിഷിക്തന്മാരായിരിക്കുന്ന ദൈവക്കളെ, അഭിഷേകം പ്രാപിച്ച ശൗൽ പരാജയപ്പെട്ടു പോയി. നിങ്ങൾക്ക് ലഭിച്ച അഭിഷേകം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എനിക്ക് വരാൻ പോകുന്ന അപകടം ഇത്. അതിനാണ് ഇത് പറഞ്ഞത്. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും
ന്യായവിധി വരേണ്ടതിന്,
എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഹോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അതാണ് ഇന്ന് ധാരാളം ആളുകളെ ശുശ്രൂഷയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലും സത്യമല്ല ഒരു വാക്ക് നമ്മൾ പറഞ്ഞു പോകരുത്. അനുഭവമില്ലാത്ത കാര്യം പറഞ്ഞിരിക്കും. വളരെ ഇഷ്ടപ്പെട്ടു, ഷാരോനിൽ പ്രസംഗിക്കാൻ ഒരു ദൈവദാസി സ്മരാമ വന്നു. അവര് പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഞാൻ അന്നേരം അത് ഉച്ചരിച്ചു, കണ്ടുപിടിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞത്, നമ്മൾ സാക്ഷി പറയുമ്പോൾ സത്യമേ പറയാവുള്ളൂ, സത്യസാക്ഷി പ്രാണനെ രക്ഷിക്കുന്നതാണ്, സത്യമേ പറയാവുള്ളൂ. എന്നിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നീ വിശ്വസിക്കാത്ത കാര്യങ്ങൾ, നിനക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ നീ സാക്ഷി പറഞ്ഞാൽ സാക്ഷി പറഞ്ഞത് അനുഭവിക്കേണ്ടി വരുമെന്ന്. സ്തോത്രം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അനുഭവമില്ലാത്ത കാര്യങ്ങൾ സാക്ഷി പറഞ്ഞാൽ സാക്ഷി പറഞ്ഞത് അനുഭവിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ എനിക്ക് വളരെ ക്ലിയറായി. ദൈവമക്കൾ ഓർക്കണം, ഇവിടെ ഹോഷ്കന്റെ ആത്മാവെന്ന് പറയുന്ന ഒരു ശക്തി, വ്യാപാരം ഭൂമിയുടെ അതിന്റെ അങ്ങേയറ്റം വരെ ഇങ്ങേയറ്റം വരെ ഊടാടി സഞ്ചരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ ഓർക്കണം. ഇതിന്റെ ഉത്ഭവ സ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ നിലം പതിച്ചു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ
വെക്കും,
ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ അത്യുന്നതിനോട്
ഞാൻ മേഘോന്നതങ്ങൾക്ക്
മീതെ കയറും,
ഞാൻ അത്യുന്നതിനോട് സമനാകും,
അത്യുന്നതിനോട് സമനാകും
എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്.
അവന്റെ ഹൃദയത്തിൽ അവൻ തന്നെത്താൻ പറഞ്ഞ ആത്മഗതമായി പറഞ്ഞത് പ്രവാചകൻ കണ്ടെത്തി. അതാണ് ദൈവത്തിന്റെ പ്രവാചകന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതെ, മറ്റ് രാജ്യങ്ങൾ സിറിയ രാജാവിന്റെ മനസ്സിൽ ആലോചിച്ച കാര്യം ഇവിടെ ഇരുന്നുകൊണ്ട് ഏലീശ കണ്ടുപിടിച്ചു. അതാണ് പ്രവാചകന്റെ ദൂതെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, സത്യവും ഭോഷ്കും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഭൂമിയിൽ സത്യത്തിന്റെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത്. ഭോഷ്കിന്റെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുവാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. ഇവിടെ ഞാൻ പറയാമെന്ന വിഷയം മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ, ഈ 5 വാക്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഇവൻ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് മനസ്സിലാകും. ഇവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവസിംഹാസനം ക്യാപ്ചർ ചെയ്യുവാൻ, ദൈവത്തിന്റെ പരമാധികാരത്തെ പിടിച്ചെടുക്കുവാൻ അവൻ ചെയ്ത ജൈത്രയാത്ര, അവൻ പോകാൻ പാടില്ലാത്ത ബൗണ്ടറി ക്രോസ് ചെയ്തപ്പോൾ ദൈവത്തിന്റെ വാളുകൊണ്ടുള്ള വെട്ട് കൊണ്ടു. അതാ സംഭവം. See, there lies the point. He himself violated the boundary, holy boundary of God's throne and was cut down. അങ്ങനെയാണ് വിട്ടുകൊണ്ടത്. അല്ലാതെ ദൂതന്മാർ ഓടിച്ചിട്ട് വെട്ടുകയല്ല. He is coming into
ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു ഒരു അപകടത്തിൽ അപകട സൂചന വെച്ചിരിക്കുന്ന ഡേഞ്ചർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഒരു ഭാഗമുണ്ട്, തൂണൽ ഡേഞ്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദറ്റ് മീൻസ് ഒരു ഔട്ട്സൈഡർ അവിടെ പോകാനോ നിൽക്കാനോ കയറാനോ അധികാരമില്ല. അവിടെ ഓതറൈസ്ഡ് പേഴ്സൺസ്, അതിനകത്ത് കയറാൻ കഴിയുന്ന എഞ്ചിനീയർ മാത്രമേ കയറാൻ നിൽക്കുള്ളൂ. ഇവൻ അവിടെ കയറി ചെന്ന് തൊട്ട് ഷോക്ക് അടിച്ചാൽ ആർക്കും ഗ്യാരണ്ടിയില്ല. സെയിം തിങ് ഹാപ്പൻ ടു സേറ്റൻ. അതാണ് നമ്മുടെ ചിന്താവിഷയം. അന്ന് മുതൽ ആ മാലാഖ ലൂസിഫർ എന്ന് പറയുന്നവൻ പിശാചായി തീർന്നു, നിഗളിച്ചിട്ട് പിശാചായി തീർന്നു. അതാണ് ചിന്താവിഷയം. അത് പാപത്തിന്റെ ഉൽപ്പത്തിയും അവിടെ കിട്ടുകയാണ്. അവിടെയാണ് പാപം ഉത്ഭവിച്ചത്. ദാറ്റ് ഈസ് കോൾഡ് ഒറിജിനൽ സിൻ. ആ ഒറിജിനൽ സിൻ ട്രാൻസ്ഫേർഡ് ട്രാൻസ്ഫേർഡ് ടു ദി വേൾഡ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. അത് നമ്മൾ ചിന്തിക്കേണ്ട. ട്രാൻസ്ഫർ ഓഫ് സിന്നാ, പാപം ഇങ്ങോട്ട് വ്യാപനം നടത്തുക. ട്രാൻസ്മിഷൻ ഓഫ് സിൻ ടു ഹ്യൂമാനിറ്റി, മനുഷ്യ കുടുംബത്തിന് വേണ്ടി അത് വ്യാപരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സാത്താന്റെ ഉത്ഭവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ദൈവക്കൊക്കെ മനസ്സിലായി. അന്ന് മുതലേ ദൈവം ത്രിയേകനാണെന്ന് അവനറിയാം. മാതാക്കന്മാരെല്ലാം പാടുന്നത് ഇവൻ കേട്ടിട്ടുണ്ട്. ഈ പാട്ടിലെ ലീഡർഷിപ്പ് അവൻ തന്നെയുമായിരുന്നു. ഹി വാസ് എ വെരി ഗുഡ് സിംഗർ. ആ പാടുന്നതിനെല്ലാം കേൾക്കുന്ന പ്രധാന പാട്ടെന്ന യെശയ്യാപ്രവാചകൻ ഒരിക്കൽ ഒരു ജസ്റ്റ് എ ഗ്ലിംസ് ഓഫ് ദാറ്റ് ബ്ലിസ് ആൻഡ് ദാറ്റ് ഗ്രേറ്റ് ഹെവൻ, സ്വർഗത്തിന്റെ ദർശനം. ഈയോ യെശയ്യാവ് കണ്ടത് ഓർക്കുന്നു, ഉസ്സീയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും ഭംഗിയുള്ള സിംഹാസനം. എന്താ ഉയർന്നും ഭംഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ പേരുകളിൽ ഏറ്റവും പ്രസിദ്ധമായ പേര് എലോഹീം എന്നൊരു പേരുണ്ട് ദൈവത്തിന്. രണ്ടാമത്തെ പേര് ജാഹ്വേ, യഹോവ എന്ന പദമില്ല. ഓൾ അത് ഹെബ്രായ ടെക്സ്റ്റിനകത്ത് യഹോവ എന്ന പദമില്ല, യാഹ്വേ എന്ന് മാത്രമേ ഉള്ളൂ. JHWH എന്ന് ഉച്ചരിക്കാനുള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. അത് യാവ് അത്രേ പറയാൻ കഴിയുള്ളൂ, ഈ യാഹ്വേ എന്ന് പറയാം. മൂന്നാമത്തത് അഡോണായി എന്ന പദമാണ് മൂന്നാമത്തത്. ഈ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്ന ദൈവം, ഏറ്റവും അറിയപ്പെടുന്ന ആരാധിക്കുമ്പോൾ കേൾക്കുന്ന തമ്പുരാനെ കുറിച്ച് മാലാഖമാർ പാടുന്ന പാട്ട് ഓർക്കുന്ന സൈന്യങ്ങളുടെ ഹോവ, ദൈവങ്ങൾക്ക് അയ്യോത്യെന്ന് പറഞ്ഞ് സൈന്യങ്ങളുടെ ഹോവ, പരിശുദ്ധൻ 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 പരിശുദ്ധൻ. തമിഴിലൊരു പാട്ടുണ്ട് ഞാൻ ഓർക്കുന്നു, കാലേയും മാലേയും കർത്തേര് കരുത്തൂടൻ പാടിയിടുവോ, പരിശുദ്ധർ 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 എന്ന ദൂതർ പാടിയിടും തൊനി കേൾക്കുതേ, പരിശുദ്ധർ 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 എന്ന ദൂതർ പാടിയിടും തൊനി കേൾക്കുതേ. സ്വർഗത്തിൽ കേൾക്കുന്ന പാട്ട് ഓരോരുത്തരോട് മറ്റൊരുത്തം പാടുകയാണ്. ഒരു സൈന്യം രണ്ടുപേർ രണ്ടുപേര് മുഖാമുഖം നിന്നുകൊണ്ട് രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ പാടുക. നിങ്ങൾ ആ സ്വർഗത്തിന്റെ ദർശനം ഒരു മിനിറ്റ് കിട്ടിയാൽ ഭൂമിയിലെ കാഴ്ചപ്പാടെല്ലാം വേണ്ടെന്ന് നോക്കും. നമ്മള് സ്വർഗം മനോഹരമായതെല്ലാം നമ്മുടെ കണ്ണിന് മറയും. നമ്മുടെ കണ്ണിന് അതെല്ലാം അത് മറഞ്ഞു പോകണം. സ്വർഗത്തിന്റെ ദൃശ്യമാണ് ദൈവമക്കൾ കാണേണ്ടത്. വിടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ദൈവസിംഹാസനത്തിന്റെ സ്റ്റൈൽ ഒന്ന് കാണണമെന്ന് എന്റെ അഭിപ്രായം. സൈന്യങ്ങളുടെ യഹോവാ, Holy, holy, holy is the Lord of hosts. Shining on Jehovah, Parishuddhan, 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 Anarthu Parikundirikkukayanu. Ippozhum thudarukayanu. Ini avarude paattu alpam nikkunnathu, nilkkunnathu, onnu stop aakkunna oru sandarbham undu ennu Velippaadu Pusthakathinte anjaamathe adhyayathil nammal vaayikkunnundu. Nammal avade chennu പാടുന്നത് വരെ, നമ്മൾ പാടുന്നതിനിടയ്ക്ക് റിഡംപ്ഷൻസ് മൂന്ന് പാട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒന്നാമത്തെ പാട്ട് അഞ്ചാം അധ്യായത്തിൽ മൂന്ന് പാട്ടുകളാണ്. ഒന്ന് റിഡംപ്ഷൻ സോങ്, സങ് ബൈ ദ 24 elders, 24 മൂപ്പന്മാരുടെ പാട്ടാണ് വീണ്ടെടുപ്പിന്റെ ഗാനം. അവര് പാടിക്കഴിയുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ സെലസ്റ്റിയൽ മ്യൂസിക് എന്ന് പറയും സംഗീത, ആധ്യാത്മിക സംഗീതമാണ് പിന്നെ കേൾക്കുന്നത്. സ്വർഗത്തിൽ ഇരിക്കുന്ന സകല ദൂതന്മാരും, ആയിരമായിരം ദൂതന്മാരുടെ പേരുകൾ, കോടി കോടി ദൂതന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം വീണ പിടിച്ചുകൊണ്ട് പാടുന്നത് അതെ, സർവശക്തിയുള്ള ദൈവമായ രാജത്വവും മഹത്വവും പുകഴ്ചയും എല്ലാം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. അതിന്റെ കൂട്ടത്തില് ലാസ്റ്റിൽ അവർ സ്തോത്രം പറയുന്നുണ്ട്. ആ ലാസ്റ്റിൽ മാലാഖമാർ ഇപ്പൊ പറയുന്ന ഒന്നും സ്തോത്രമല്ല. സ്തോത്രമെന്ന് പറയുന്നവൻ എന്നെ, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ,
മഹത്വപ്പെടുന്നത്. ഇവിടിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ സ്തോത്രം പറയുവാൻ അധികാരമുള്ളൂ. മാലാഖമാർക്ക് സ്തോത്രം പറയാൻ അധികാരം കൊടുത്തിട്ടില്ല. നമ്മൾ ഒരു ദിവസം പറന്ന് കയറി നമ്മൾ വീണ പിടിച്ചു പാടും, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ജാതിയിലും ഭാഷയിലും വംശത്തിലും ഉള്ളവരായ ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു, ഞങ്ങൾ ഭൂമിയിൽ വാഴുമെന്ന് പാടി തീരുമ്പോൾ രണ്ടാം ഒന്ന് പാടിക്കേ, അഞ്ചാമത്തെ അധ്യായം നോക്കട്ടെ, സെക്കൻഡ് സോങ് അഞ്ചാം അധ്യായത്തിന്റെ 11-ാം വാക്യം.
എല്ലാവരും
പിന്നെ ഞാൻ ദർശനത്തിൽ
സിംഹാസനത്തിന്റെയും
ജീവികളുടെയും
മൂപ്പന്മാരുടെയും
ചുറ്റിലും
ഏറിയ മൂപ്പന്മാരുടെ.
നമ്മുടെ ഈ പാട്ട് കേൾക്കാനായിട്ട് വരുന്ന വന്ന് കൂടുന്ന ഓഡിയൻസ് ആരാന്ന് മനസ്സിലായോ? സൈമൻ സാറ് പാടിയതെന്നറിയോ? സൈമൻ സാർ പറയുന്നത് റമണവരക്കെടുത്തു നീയണയും സമയത്തു ശ്രീ മഹാരാജിയെ നിന്നെ കാണുവാൻ സ്വർഗാമിനീ ഗണം അമിത കുടുകമോടാതരാ തരികെ വരും തവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൻ നിത്യസ്നേഹഭാവനത്തിനുള്ളിൽ പൂകുവാൻ.
നിങ്ങൾ മനസ്സിലായോ? നമ്മളോട് ചെല്ലുമ്പോൾ മാലാഖമാർ നാല് വശത്തേക്കൊന്ന് മാറി തരും അല്പസമയം. നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചു കഴിയുമ്പോൾ അവർ നോക്കി നിൽക്കും. സ്തോത്രം, ഇതെവിടെ കിട്ടി ഈ മണവാട്ടി എന്ന അവരുടെ ചിന്താവിഷയം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റിപ്പോയിട്ട് അവരെ പിടിച്ച് അവരെ കുറെ പേരെ കസ്റ്റഡി സൂക്ഷിച്ചു, അവനെ വെട്ടുകൊണ്ട് മുറിവേറ്റവനായി ഇട്ടിരിക്കുകയാണ്. ഒരു ദിവസം അവനെ അറസ്റ്റ് ചെയ്ത് ഭൂമിയുടെ ഉള്ളിൽ തള്ളും. ഞങ്ങൾക്ക് അങ്ങനെ പറ്റി സാധിക്കില്ല, ഇതാരെ എന്ന് അന്തം വിട്ട് ചിന്തിക്കുമെന്നാണ്. മാലാഖമാർ നമ്മുടെ പാട്ട് അവിടെ തീർന്നുമ്പോൾ അവർ പാടുന്നൊന്ന് വായിക്കേ, സമയമില്ല, എളുപ്പം പാടിക്കും.
അടുത്ത
വാക്യം,
സ്വർഗത്തിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ ഉഴപ്പൻ സംഗീതത്തിന് പോകണ്ട, അവിടെ ചെന്നാ പിന്നെ ചെവി നിറച്ച് കേൾക്കാനുള്ള കാര്യപരിപാടിക്കുള്ളവർ പോയാൽ മതി. സ്വർഗം അവിടെ കേൾക്കുന്നത് എങ്ങനെയാ? ഇടിമുഴക്കം പോലെ തകർത്താം, ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, പിന്നെ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ. ഹല്ലേലൂയാ, സ്തോത്രം. ഞാൻ അത്രയും വലിയ ഹല്ലേലൂയ പറഞ്ഞിരുന്നു, നിങ്ങളും കൂടെ പറഞ്ഞില്ലല്ലോ. എന്താ ഹല്ലേലൂയാ? ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഇവിടെ വെച്ച് തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചർച്ചിനെ സംബന്ധിച്ച് ഐ അപ്രീഷിയേറ്റ് ഇൻ മെനി കേസസ്, ഐ അപ്രീഷിയേറ്റ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ, ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു, നല്ലപോലെ കൈയടിക്കുന്നതിന് ഈ ചർച്ചിലൊരു കൃപാവരമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൈയടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ 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 പൂത്തൂരും പുല്ലാട്ടും പിന്നെ കുമ്പനാട്ടും അങ്ങ് കിഴക്കോട്ട് പിന്നെ മല്ലപ്പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള സഭക്കാരോട് കൈയടിക്കാൻ പറഞ്ഞാൽ കൊട്ട് കലിച്ചു പോയി. അവർക്ക് മനസ്സിലാകില്ല, അവരെ കൊട്ടിക്കാനായിട്ട് ദൈവം എനിക്കൊരു വിദ്യ പറഞ്ഞു നീടെ. അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. എന്ത് ചെയ്ത് കൊട്ടാത്തവരെ കൊട്ടിക്കും? അത് ചെയ്യുന്നതെന്നറിയോ? ഇത് ദൈവം പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു നമ്മൾ ഈ കൈയുടെ ഇവിടെ ഈ വര കണ്ടാൽ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകളൊക്കെ പറയും, കൊടുക്കണ കൈയാണ് മഹാ, നല്ല കാലത്തിലേ ഗുണം പിടിക്കും, കൊച്ചം പ്രാഠി എന്നെല്ലാം പറഞ്ഞ് അവര് വരുന്നത്. അവര് പറയുന്നത് ഇത് മനവി താനെ, ഇത് കുളന്തകൾ താനെ. ഓക്കെ, സഹോദരന്മാർ ഓർക്കണം, ഇത് കയ്യിലെ വരയല്ല, എന്തൊക്കെയാ? മനവിയും കുളന്തയും. കറക്റ്റ് അല്ല, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ആ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും പിള്ളേരുടെ എണ്ണം കയ്യിലൊന്ന് കാണിക്കാവോ? എന്തോ മനവിയുടെ എണ്ണം കാണിക്കാവോ? പല പല വരയുണ്ട്, അതെല്ലാം മനവിയാണോ? ചുമ്മാ അക്കർക്ക് പറയുന്നതാണ്. പക്ഷേ അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ ഏതാനും 2-3 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചു. അദ്ദേഹം പറയുന്നത് കൈ ഇങ്ങനെ അടിക്കുമ്പോഴല്ലോ, ഇതൊരു വലിയ മിസ്റ്റീരിയസ് ഏരിയ. നമ്മുടെ തൊണ്ടയ്ക്കകം ഉടലോ ഒരു ചെറിയ ഉരല് പോലൊക്കെ, അതൊരു മിസ്റ്റീരിയസ് ഏരിയ. അവിടെ കൂടി എന്റെ സൗണ്ട് ഇങ്ങോട്ട് തരുന്നുണ്ടോ? ശ്വാസം മാത്രമായി വരുന്നത്, പക്ഷെ അകത്ത് നിൽക്കുന്ന ഒരു കൊച്ചു പുള്ളി ഉണ്ടോ? ഓർക്കുന്നോ? ആ ചെറിയ പുള്ളി ഇങ്ങനെ ചലിക്കുമ്പോൾ അതെന്തായിട്ട് തീർന്നു? ജിംറീസിന്റെ പാട്ട് പോലെ തുമ്പ കേട്ടില്ലായോ?
ഇങ്ങനെ ഒത്തിരി കൃത്യതയുള്ള ഒന്നാണ് ഇത്. ഇങ്ങനെ അടിക്കണം, എനിക്ക് വളർച്ച. വേറെ ഒന്നും ഇല്ലാത്തൊരു കഴിയുള്ളൂ, എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ ഓഡിയൻസിൽ അങ്ങനെ അനുഭവം കണ്ടില്ല. അത് നിങ്ങളുടെ നിലനിൽക്കാൻ പോട്ട, നിങ്ങളുടെ ശരിക്കണം. ഇനിയുള്ള യോഗത്തിലെല്ലാം അടി നടക്കണം, ശരിക്കും നടക്കണം, ഉക്കെ കാട്ടി നടക്കണം, ഇതൊക്കെ നടക്കാൻ.